അവർ അവനെ പിടിച്ച് മഹാപുരോഹിതനെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ടു ചെന്നു. ഒരു ബാല്യക്കാരത്തി അവനെ ഉറ്റുനോക്കി, ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. പട്ടാളക്കാർ അവനെ പിടിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുകയായിരുന്നു. ഇത് കണ്ട് നിസ്സഹായരായ ശിഷ്യന്മാർ പേടിച്ച് പല ഭാഗത്തേക്ക് അവർ ചിതറിപ്പോയി. ശിമോൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. തോമസ് കർത്താവിൽ നിന്നും ഓടി അകലുന്നു. യാക്കോബ് തന്നിൽ നിന്ന് ദൂരെ പോകുന്നു. യൂദ തനിക്ക് അന്യനായിത്തീരുന്നു. യോഹന്നാന് യേശുവിനോടുള്ള സ്നേഹനിമിത്തം അവൻ തൻ്റെ പുറകെ ആരുമറിയാതെ പിന്തുടർന്നു. യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ അവൻ വളരെ അമ്പരപ്പോടെയാണ് നിൽക്കുന്നത്. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ്, ആ പറഞ്ഞ ധൈര്യമൊന്നും തനിക്കിപ്പോഴില്ലായിരുന്നു. പത്രോസിനെ പറ്റി ഇങ്ങനെയാണ് ആളുകൾ പറയുന്നത്, എന്തും എടുത്തു ചാടി പറയുന്ന ശീലമുള്ള മനുഷ്യൻ, പറഞ്ഞതിന് ശേഷം മാത്രം അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആൾ. പക്ഷേ പത്രോസ് വ്യത്യസ്തനായിരുന്നു മറ്റ് ശിഷ്യന്മാരിൽ നിന്നും. പത്രോസിന് താൻ പറഞ്ഞ കാര്യം നിർവഹിക്കുവാൻ കഴിയാതെയായി. തൻ്റെ ജീവിതത്തിൽ ബലഹീനതയും വീഴ്ചയും ഉണ്ടായി. എങ്കിലും അതിനെ അതിജീവിക്കുവാൻ തനിക്ക് പിന്നീട് കഴിഞ്ഞു. അവസാനം വെള്ളത്തിൻ്റെ ഓളം പോലെ ഇളകുന്ന പ്രകൃതിക്കാരനായ പത്രോസ് ഇളകാത്ത പാറയാകുമെന്ന് അവനെ തിരഞ്ഞെടുത്ത ഗുരു നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പോസ്തലന്മാരിൽ യേശു സ്നേഹിച്ചവൻ യോഹന്നാനാണെങ്കിലും യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച അപ്പോസ്തലൻ പത്രോസ് ആയിരുന്നുവെന്ന് പറയുന്നവരുണ്ട്. ഒരാളുടെ ജീവിതത്തെയോ സ്വഭാവത്തെയോ വിലയിരുത്തുമ്പോൾ ആ മനുഷ്യന് തൻ്റെ ജീവിതത്തിലുണ്ടായ അബദ്ധങ്ങളോ തോൽവികളോ അടിസ്ഥാനമാക്കിയല്ല അവനെപ്പറ്റി വിലയിരുത്തേണ്ടത്. പത്രോസിൻ്റെ സ്വഭാവത്തിൻ്റെ ബലഹീനതയും ബലവും ഒരുപോലെ മനസ്സിലാക്കിയ തൻ്റെ ഗുരു സഭയുടെ അടിസ്ഥാന കല്ലായി പത്രോസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ സ്നേഹിച്ച പത്രോസ്, മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല, പെട്ടെന്ന് കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. യേശുവിനെ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നതിന് പടയാളികളുടെ മുമ്പിൽ വാളെടുക്കാൻ പേടിക്കാതെ ഇരുന്നവനാണ് പത്രോസ്. മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതറക്കുവാൻ മടിയില്ലായിരുന്നവന്. അങ്ങനെയുള്ള പത്രോസ് ഇപ്പോഴിതാ വാതിൽക്കാവൽക്കാരുടെയും അടുക്കള വേലക്കാരിയുടെയും വേലക്കാരൻ്റെയും ചാർച്ചക്കാരൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ട് ഭയപ്പെടുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസിൻ്റെ ശബ്ദം, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് തീർത്തു പറഞ്ഞ ആ ശബ്ദം യേശു കേട്ട് തിരിച്ചറിഞ്ഞു. കോഴി കൂവിയ ശബ്ദവും ഗുരുവിൻ്റെ നോട്ടവും കൊണ്ട് പത്രോസ് ഞെട്ടിയുണർന്നു. തനിക്ക് സുബോധം വന്നപ്പോൾ കർത്താവിൻ്റെ മുന്നറിയിപ്പോർത്ത് പശ്ചാത്തപിച്ച് പുറത്തിറങ്ങി താൻ കരഞ്ഞു. തൻ്റെ ഗുരുവിൻ്റെ ആ നോട്ടം അമ്മയുടെ നോട്ടത്തേക്കാൾ അനുകമ്പയുള്ള ഒരു നോട്ടമായിരുന്നു. ഓളം പോലെ ഇളകിമറിയുന്ന തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മറഞ്ഞുകിടന്ന സ്നേഹവും വിശ്വാസവും കണ്ടുപിടിച്ച ആ നോട്ടം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ ഓർത്തും സ്വന്തം തെറ്റുകൾ ഓർത്തും അനുദപിക്കാൻ അവസരം കിട്ടിയ പത്രോസ്, നീ ഭാഗ്യവാനാണ്. കർത്താവിൻ്റെ ആ നോട്ടം പത്രോസ് ഒരിക്കലും മറന്നില്ല. പത്രോസിൻ്റെ ജീവിത അവസാനത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, റോമിലെത്തിയ പത്രോസിനെ അവിടെയാണ് ക്രൂശിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോസ്തലനെ കുരിശിൽ തറയ്ക്കുമ്പോൾ തൻ്റെ അരുമനാഥനെ ക്രൂശിൽ തറച്ചതുപോലെ ക്രൂശിക്കപ്പെടുവാൻ തനിക്ക് അർഹതയില്ലെന്നും അതിനാൽ കർത്താവിൻ്റെ തിരുപാദത്തിൽ ചുംബിക്കുന്ന വിധം തന്നെ തലകീഴായി തറയ്ക്കണമെന്നും അപേക്ഷിച്ചെന്നും അങ്ങനെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ പ്രായച്ചിത്തമായി പത്രോസിനെ തലകീഴായി ക്രൂശിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. പത്രോസിനെപ്പറ്റി ഗുരുവിന് നന്നായി അറിയാമായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ ഒക്കെ കണ്ടുകൊണ്ടാണ് യേശു അവനെ തിരഞ്ഞെടുത്തത്. നമ്മുടെ സ്വഭാവത്തെയും ബലഹീനതയും ബലത്തെയുമൊക്കെ ഒരുപോലെ അറിയുന്ന നസ്രയത്തിലെ ദിവ്യ ശില്പിയായ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. അവൻ നമ്മെ തള്ളിക്കളയുന്നവനല്ല.
ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0909
8880221957 എന്ന വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക.